Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
പലതിനനുസരിച്ച് ഒന്നിനെ മാറ്റുക, ഒന്നിനനുസരിച്ച് പലതിനെ മാറ്റണ്ട. അതുകൊണ്ട് വാചോഹവാചം എന്ന് പറഞ്ഞത് വാചോഹവാക്കെന്ന് ധരിച്ചുകൊണ്ട് അർത്ഥം പറയുക. വാചമിത്യസ്യ വാഗിത്യേതാവ് വക്തവ്യം, അങ്ങനെ പറഞ്ഞാൽ മതി. വാചം എന്ന് പറഞ്ഞാൽ വാക്ക് എന്ന് മനസ്സിലാക്കുക. വാഗേന്ദ്രിയത്തിന് വാക്കായിരിക്കുന്നത് സൗ പ്രാണസ്യ പ്രാണ ഇതി ശബ്ദദ്വയ അനുരോധേന. പ്രാണസ്യ പ്രാണം മനസ്സോ മനഃ, ശ്രോത്രസ്യ ശ്രോത്രം എന്നെല്ലാം വന്നിട്ടുള്ള അനുസരിച്ച് ഭാഷാപരമായി അവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ. യമഹി ബന്ധോ ബഹുവിനാം അനുരോധോ യുക്ത കൃതസ്യ. അതങ്ങനെ വന്നു കഴിഞ്ഞാൽ പലതിനനുസരിച്ച് ഒന്നിനെ മാറ്റി എന്നുള്ള ലൗകിക ന്യായത്തെ പിന്തുടർന്നു എന്ന് വരും. അപ്പോൾ വ്യാഖ്യാനങ്ങൾ എപ്പോഴും പൊതുധാരണകളിൽ നിന്നുകൊണ്ടായിരിക്കും എന്നറിയും. അല്ലാതെ ഒരാളുടെ കൽപ്പന അനുസരിച്ച് സാധാരണ ചിന്തകളിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ട് കൽപ്പനകൾ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഗുണപാഠമാണ് ഇവിടെ തരുന്നത്. ഇപ്പൊ ഞാൻ ആചാര്യനാണ്, എനിക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കും, അങ്ങനെ ആരും പറയാൻ പാടില്ല. പൊതുസമ്മതമായ കാര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതിനെല്ലാം നിഷേധിച്ചിട്ടല്ല പുതിയൊരു കാര്യത്തെ അവതരിപ്പിക്കേണ്ടതെന്നാണ്. ഭാഷകാരൻ വാസ്തവത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്ന കാര്യം ഒരു പുതിയ കാര്യമാണ്. ദാർശനികന്മാരുടെ ഇടയിൽ ഇത് പുതിയ കാര്യമാണ്. അദ്വൈതം അദ്വൈത ശ്രുതികളിൽ ഉള്ളതാണെങ്കിലും അദ്വൈതം എന്നുള്ള രീതിയിൽ അതുവരെ ആരും വ്യാഖ്യാനിച്ചിട്ടില്ല. ഈ ഉപനിഷത് ഭാഗങ്ങളെല്ലാം അർത്ഥവാദ വാക്യങ്ങളായിട്ടാണ് എടുത്തിരുന്നത്. മീമാംസകരും മറ്റും ഇതിൽ നിന്നും അദ്വൈതത്തെ കണ്ടെത്തി. അപ്പൊ ഈ ആശയം അന്നത്തെ കാലഘട്ടത്തിൽ ഇത് പുതുമയുള്ളതായിരുന്നു. അങ്ങനെ പുതിയൊരാശയത്തെ പറയുമ്പോഴും പൊതുധാരണകളിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുക, ആൾക്കാരെ മനസ്സിലാക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഈ ന്യായങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. പൃഷ്ടം ച വസ്തു പ്രഥമായവ നിർദ്ദേഷ്ടം യുക്തം. ഒരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ മറുപടി പറയുന്ന എപ്പോഴും പ്രഥമയിലായിരിക്കും. അതിനറിയാൻ വേണ്ടി ചോദിച്ച ഇതെന്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുസ്തകം, മേശ, പുഷ്പം, ഫലം എന്നെല്ലാം മറുപടി പറയുന്ന പ്രഥമയിലാണ്. വസ്തു നിർദ്ദേശിക്കുന്ന പ്രഥമയിലാണ്. അതുകൊണ്ട് ഇവിടെയും ആ പ്രഥമാവിഭക്തി സ്വീകരിച്ച അർത്ഥം മനസ്സിലാക്കണം. സ യസ്തയ പൃഷ്ട പ്രാണസ്യ പ്രാണ പ്രാണാഖ്യ പൃഥ്വിശേഷസ്യ പ്രാണ. എന്താണ് നിങ്ങൾ ചോദിച്ചത്? എന്താണോ ആ പ്രാണൻ എന്ന് പറയുന്നത് വൃത്തിവിശേഷം പറഞ്ഞല്ലോ, അത് തന്മാത്രകളുടെ സ്പന്ദനമാണ് അല്ലെങ്കിൽ മൂലപ്രകൃതിയുടെ ചേഷ്ടയാണ്, അതാണ് ആ പ്രാണൻ. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണത് പ്രാണസ്യ പ്രാണൻ എന്ന് പറഞ്ഞത്. പ്രാണാഖ്യവൃത്തി വിശേഷം അതിന്റെ പ്രാണൻ. തത് കൃതം ഹി പ്രാണസ്യ പ്രാണന സാമർഥ്യം. പ്രാണന് ഒരു സാമർഥ്യമുണ്ടല്ലോ. പ്രാണന്റെ സാമർഥ്യം എന്താണ്? സ്പന്ദിക്കുന്നതിനുള്ള സാമർഥ്യം. അത് സ്പന്ദിക്കുക മാത്രമല്ല, ആ സ്പന്ദനം അതിങ്ങനെ വ്യാപിച്ച് സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലമായി സ്ഥൂലഭൂതങ്ങളിലേക്ക് വ്യാപിച്ച് അത് ഈ പ്രപഞ്ചത്തിന് മൊത്തം നിലനിർത്തുന്ന ശക്തിയായി മാറും, ഊർജമായി മാറും. അതിന്റെ രൂപാന്തരത്തിൽ ഈ ആ പ്രാണൻ തന്നെ ഈ ബ്രഹ്മാണ്ടമായിട്ട് മാറുന്നു. ആ പ്രാണന്റെ ഖനീഭൂതമായ രൂപമാണ് ഈ പ്രപഞ്ചം. ഈ ബാഹ്യമായി കാണുന്ന ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ, അതിസൂക്ഷ്മമായിരിക്കുന്ന ശബ്ദസ്പർശ രൂപരസ ഗന്ധ തന്മാത്ര, ആ തന്മാത്രകളാണ്, അതിലാണ് ഈ പ്രാണന്റെ സ്പന്ദനം. അതിന്റെ സൂക്ഷ്മ സ്പന്ദനം പ്രകൃതിയുടെ സ്പന്ദനം, അത് തന്നെ ഗുണങ്ങളായി സ്പന്ദിക്കുന്നു. സത്വരജസ്തമോ ഗുണങ്ങളായി സ്പന്ദിക്കുന്നു. അടുത്തത് തന്മാത്രകളായി സ്പന്ദിക്കുന്നു. ആ സ്പന്ദനം അത് സ്ഥൂലമായി സ്ഥൂലമായി വരുന്നു. വരുമ്പോൾ അത് സ്ഥൂലഭൂതങ്ങളായി. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞു ആ തന്മാത്രകളിൽ ഒരു മിശ്രീകരണം സംഭവിക്കുന്നു. അതിന് കാരണമായിരിക്കുന്ന എന്താണ്? ഈ മൂലപ്രകൃതി മായാശക്തി അത് ഈ ബ്രഹ്മസാന്നിധ്യത്തിൽ സ്പന്ദിച്ച് മിശ്രീകരിച്ച് ആ പ്രാണസ്പന്ദനം സ്ഥൂലമായി സ്ഥൂലമായി അത് തന്നെ എന്തായി മാറി? പഞ്ചമഹാഭൂതങ്ങളായി മാറി. പഞ്ചഭൂതങ്ങളായി മാറി. പഞ്ചമഹാഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളായി മാറി. അതാണ് നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ഈ സ്ഥൂല ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം. അത് തന്മാത്രകളാണ് ഈ രീതിയിലായി മാറിയിരിക്കുന്നത്. പക്ഷേ എന്റെ രൂപാന്തരം സംഭവിച്ചു. അത് പ്രപഞ്ചത്തിൽ സർവശക്തികളുമായി മാറി. അതെല്ലാം ഈ മൂലപ്രകൃതിയുടെ അനന്തശക്തികളായി മാറി. ഇതിനാണ് ഇവിടെ പ്രാണനം എന്ന് പറയുന്നത്. അത് ഈ ശരീരത്തോട് ജീവനെ ബന്ധിപ്പിക്കുമ്പോൾ നമ്മളതിന് പ്രാണൻ എന്ന് പറയുന്നു. അത് പ്രപഞ്ചത്തിൽ പ്രപഞ്ചരൂപത്തിൽ നിൽക്കുമ്പോൾ നമ്മളതിന് ഊർജം എന്ന് പറയുന്നു. എവിടുന്ന് ഈ ശക്തി വന്നു? മൂലപ്രകൃതിയിൽ നിന്നോ ഈ ശക്തി ആരംഭിച്ച് ഈ ബ്രഹ്മാണ്ടമായി തീരുന്ന ഇത് എവിടുന്ന് വന്നു? പറയുന്നു അത് സാന്നിധ്യത്തിൽ തത്കൃതം. അതിന്റെ സാന്നിധ്യത്തിൽ ഇതിന് വന്നതാണ്. അപ്പോൾ ഇത് ഇതിവിടെ ചിന്തിക്കുന്നത് അത് നമ്മളെ സയൻസ് പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ധരിക്കണ്ട. സയൻസിനെ വ്യാഖ്യാനിക്കുന്നു ആൾക്കാർ ഇതിനെയൊക്കെ വെച്ചിട്ട് സയൻസിനെ വ്യാഖ്യാനിക്കും. ഇന്നത്തെ സയൻസ് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുള്ളതാണ്, ഋഷിമാർ പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ പറയും. അതൊക്കെ ഏറെക്കുറെ പൊങ്ങച്ചം പറഞ്ഞിട്ടാണ്. അതിന് കാര്യമൊന്നുമില്ല. ഇന്നത്തെ സയൻസല്ല അന്നത്തെ സയൻസ്. ഇത് ഇവിടെ ഇത് ഇങ്ങനെ പറയുന്നത് ഇന്നത്തെ സയൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിവിടെ പറയുന്നത് കേവലം എന്റെ ചിന്തനത്തിന് വേണ്ടിയിട്ടാണ്, കേവലം ധ്യാന മനനങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. ഇത് ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ സയൻസ് അങ്ങനെയാണ്. അത് പ്രായോഗികമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പഠനം നടത്തുന്നു, ഓരോ നിരീക്ഷണങ്ങൾ എത്തിച്ചേരുന്നു, പിന്നെ അതിനെ ഉപയോഗിക്കുന്നു, മനുഷ്യന് ഉപയോഗിക്കാന്നുള്ള പല കാര്യങ്ങളും അതുകൊണ്ട് ഉണ്ടാക്കുന്നു. ഇതതിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് പറയുന്നത് കേവലം ധ്യാനത്തിന് വേണ്ടി, മനനത്തിന് വേണ്ടി. സയൻസ് അതിന് വേണ്ടിയിട്ടില്ല. അത് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് സമാധിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ അത് ഇത് എവിടെ നിന്ന് ആരംഭിച്ചത്? ഇത് ഈ സ്ഥൂല ശരീരം വരെ ഇത് എങ്ങനെ എത്തിച്ചേർന്നു? ഇത് തിരിച്ച് എങ്ങോട്ട് പോകുന്നു? എവിടെ എത്തിച്ചേരുന്നു? അധ്യാരോപ അപവാദം കേവലം മനനത്തിന് വേണ്ടി മാത്രം. ഇതെങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് അധ്യാരോപം. ഇതെങ്ങനെ അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നത് അപവാദം. ഇത് രണ്ടും കേവലം മാനസികമായ ഒരു ചിന്താരീതി, ഒരു പ്രക്രിയ. അതിനപ്പുറം ഇതിൽ യാതൊരു വസ്തുസ്ഥിതിയില്ല. കാരണം അദ്വൈതത്തെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള നിലപാടെന്താണ്? ഇത് അവാസ്തവം, പരമാർത്ഥമല്ല. പരമാർത്ഥമായിരിക്കുന്ന ചൈതന്യം മാത്രം. അപ്പോൾ പരമാർത്ഥമല്ലാത്ത ഇതിനെ കൊണ്ട് വേറൊന്നും നേടാനില്ല, മറ്റൊന്നും നേടിയെടുക്കാനില്ല. പിന്നെ ഈ പരമാർത്ഥമല്ലാത്ത ഈ അനുഭവം, ഈ അനുഭവത്തെ നിഷേധിക്കാൻ അതിനുവേണ്ടി മാത്രമാണ്, അതിനുവേണ്ടി മാത്രമാണ് ഇത് ചിന്തിക്കുന്നത്. ഇതിന് രണ്ടാമതൊരു പ്രയോജനമേ ഇല്ലെങ്കിൽ അതുകൊണ്ട് അധ്യാരോപ അപവാദ ന്യായങ്ങളിലൂടെ ചിന്തിക്കുന്നതാണ് ഈ പറയുന്നത്. ഇതെവിടെ നിന്ന് വരുന്നു? മൂലപ്രകൃതി, അവിടെ നിന്ന് തന്മാത്രകൾ, അവിടെ നിന്ന് പ്രാണൻ, അവിടെ നിന്ന് സ്ഥൂലപ്രപഞ്ചം, ശരീരം, ഇങ്ങനെ വരുന്നു. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ചിന്തിക്കുന്നു. ചിന്തിച്ചാൽ ഇവിടെ എത്തിച്ചേരുന്നു. ഈ കാണുന്നതിനൊരു സമാധാനം. ഇത് ഒരു അധ്യാരോപം മാത്രമാണ് എന്ന് പറയാം. നമ്മൾ മുമ്പ് മാണ്ഡവ്യത്തിൽ ചർച്ച ചെയ്താണ്. അത് തുര്യന്റെ കൽപ്പനയാണ്. തുരിയ ദൃഷ്ടിയിൽ സംഭവിക്കുന്നതാണ്. മറിച്ച് ഇതെല്ലാം അവിടെ തന്നെ അവസാനിക്കും. അപവാദം ഇങ്ങനെ രണ്ട് തരത്തിൽ തിരിച്ചും മറിച്ചും. ഇതിനെ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അല്ല, ഇവിടെ ഒരു സയൻസ് ഇവിടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെയും പറയുന്നത് ഈ പ്രാണന സാമർഥ്യം, ഈ സൃഷ്ടി സാമർഥ്യം ഇതാ ചൈതന്യ സാന്നിധ്യത്തിൽ സംഭവിക്കുന്നതാണ്. നഹി ആത്മന അനധിഷ്ഠിതസ്യ പ്രാണനം ഉപദ്ധ്യതേ. ഈ ചൈതന്യ സാന്നിധ്യമില്ലെങ്കിൽ പിന്നെ ഇവിടെ ഇതെല്ലാം നടക്കും? ഇവിടെയാണ് നടക്കുന്നത് എന്നാണ് അത് പറയും. പ്രാണനിലെന്നോ മനസ്സിലോ എന്നോ ഒന്നും പറയാൻ വയ്യ. കാരണം അറിയാമല്ലോ, മനസ്സ് പോകുന്നിടത്തും എല്ലാം അവസാനിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം മരണത്തിലെല്ലാം അവസാനിക്കുന്നു എന്ന് പറയാം. മരണത്തിൽ എല്ലാം അവസാനിക്കുന്നു എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അവിടെ മനസ്സില്ല, അവിടെ പ്രാണനില്ല, അതുകൊണ്ടാണ്. പ്രാണൻ ഉണ്ടോ ഇല്ലയോ എന്ന് പറയണമെങ്കിൽ മനസ്സ് വേണം. മനസ്സില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നു പ്രാണനുമില്ല എന്ന്. അപ്പം മരണത്തിലെല്ലാം അവസാനിക്കുന്നു എന്ന് പറയുന്നതിന് പ്രധാന കാരണം എന്താണ്? മനസ്സില്ലാത്തതുകൊണ്ടാണ്. മരിച്ചവന് മനസ്സില്ല, അതിൽ ആർക്കും വിവാദമില്ല. പക്ഷേ മനസ്സില്ലാത്തതുകൊണ്ട് ഇതില്ലാന്ന് പറയാൻ പറ്റും? പറ്റത്തില്ല. ഉറക്കത്തിൽ മനസ്സില്ല, ഉറക്കത്തിൽ മനസ്സില്ലാതിരുന്നിട്ടും വീണ്ടും ഇത് നിലനിൽക്കുന്നു, വീണ്ടും ഇത് തിരിച്ചു വരും. അപ്പം മനസ്സില്ലാത്തതുകൊണ്ട് ഇത് അവസാനിക്കുന്നു. ഇല്ലെങ്കിൽ മരുന്ന് കൊടുത്ത് മയക്കുമ്പോൾ, മരുന്ന് കൊടുത്ത് മയക്കുമ്പോൾ ഇതൊന്നുമില്ല. അത് കുറച്ചുകൂടി സ്പഷ്ടമാണ്, ഉറക്കത്തേക്കാൾ കുറച്ചുകൂടി സ്പഷ്ടമാണ്. കാരണം ഉറക്കത്തിൽ ഇതൊന്നുമില്ലെങ്കിലും ആരെങ്കിലും വിളിച്ചാൽ ഉണരും, സ്പർശിച്ചാൽ ഉണരും. മയക്കുമ്പോൾ അങ്ങനെയല്ല. ശരീരത്തെ രണ്ടായിട്ട് കീറിയിട്ട് കഴിഞ്ഞാൽ എത്ര തീവ്രമായ വേദന ശരീരത്തിൽ അനുഭവപ്പെട്ടാലും അറിയാത്ത രീതിയിൽ അവിടെ മനസ്സ് നിശ്ചലമായി പോകും. അങ്ങനെ മനസ്സ് നിശ്ചലമായിട്ടും ഇത് അവശേഷിക്കുന്നു. എത്ര തീവ്രമായ വേദന പോലും അനുഭവപ്പെടാത്ത രീതിയിൽ മനസ്സ് ലയിച്ചിട്ടും, അല്ലെങ്കിൽ മനസ്സ് പ്രവർത്തിക്കാതെ ഇരുന്നിട്ടും ശേഷിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഉണരാൻ കഴിയുന്നത്. മനസ്സ് ഇല്ലാത്തതുകൊണ്ട്, മനസ്സുകൊണ്ട് അറിയാത്തതുകൊണ്ട് ഇതൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. വീണ്ടും ശേഷിക്കുന്നുണ്ട്, മനസ്സിന്റെ പ്രവർത്തനം പൂർണ്ണമായി നനച്ചിട്ട് ശേഷിക്കുന്നുണ്ട്. എന്താണ് ചൈതന്യം? അവിടെ ശേഷിക്കുന്നുണ്ട്. ആ ചൈതന്യത്തെ ആശ്രയിച്ച് മനസ്സ് വീണ്ടും വരുന്നു. അങ്ങനെയാണെങ്കിൽ മരണത്തിൽ മനസ്സുകൊണ്ടൊന്നും അറിഞ്ഞില്ലെങ്കിലും വീണ്ടും ശേഷിക്കും. ആ ശേഷിക്കുന്ന ചൈതന്യത്തെ ആശ്രയിച്ച് വീണ്ടും ഒരു ജാഗ്രത വരും, വീണ്ടും ഒരു ജന്മം വരും. ഒരു ജാഗ്രത എന്ന് പറയുമ്പോൾ ഒരു ജന്മം തന്നെ. അങ്ങനെ ഇത് അങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു. അധ്യാരവും അവവാദം ഇത് രണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ജാഗ്രതയിലേക്ക് വരുന്നത് അധ്യാരവുമായി, തിരിച്ച് സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ അവവാദമായി, അല്ലെങ്കിൽ സമാധിയിലേക്ക് പോയാൽ അപവാദമായി, അല്ലെങ്കിൽ ജാഗ്രതയിലിരുന്നു കൊണ്ട് തന്നെ ഇതിനെ തത്വനിശ്ചയം വന്നാൽ അപവാദമായി. അപവാദം വരുന്നതിന് സമാധി പോകണമെന്നില്ല, മയക്കണമെന്നില്ല, സുഷുപ്തി പോകണമെന്നുമില്ല. ഈ തത്വത്തെ ദർശിക്കുന്നവന് ജാഗ്രതയിൽ തന്നെ ഇതിന്റെ എല്ലാം അപവാദം സംഭവിക്കും. അതാണ് മനസ്സ് ആത്മ അനധിഷ്ഠിതസ്യ പ്രാണനോപദ്ധ്യതേ. അവന് മനസ്സിലാകും എന്താണ് അപവാദം. ദൃഷ്ടി അധ്യാരോപ ദൃഷ്ടി, ഇതാണ് അധ്യാരോപ ദൃഷ്ടിയിലാണ് അജ്ഞനിരിക്കുന്നത്. അവന്റെ ദൃഷ്ടിയിൽ സർവം ആരോപിതമായി നിലനിൽക്കുന്നു. അധ്യാരോപ ദൃഷ്ടിക്കാണ് സാധാരണ ഉദാഹരണം പറയുന്നത്. എന്താണ് ചിതാകാശം എന്ന് പറയും. ചിതാകാശം, ചിത്ത് തന്നെ ആകാശമായിരിക്കുന്നു. ആകാശത്തിൽ എന്തുണ്ട്? ചന്ദ്ര താരകങ്ങൾ, മേഘങ്ങൾ എല്ലാം ഉണ്ട്. ഈ പ്രപഞ്ചം എന്തിന്? ഈ പറയുന്ന നമ്മൾ, നമ്മുടെ ശരീരം ഉൾപ്പെട്ടുള്ള സർവ്വം ആകാശത്തിലാണ്. ഈ വീടും ആകാശത്തിലാണ്. ഭൂമി ആകാശത്തിന്. അപ്പോൾ ഈ സർവവും ഈ പ്രപഞ്ചമായി നമ്മൾ അനുഭവപ്പെടുന്ന ഈ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെല്ലാം ആ ചിതാകാശത്തിലാണ്. ഇത് ആരോപിത ദൃഷ്ടിയിൽ കാണുകയാണ്. അറിയുന്നില്ല ഇത് ചിതാകാശത്തിൽ ആരോപിച്ചിരിക്കുകയാണെന്ന് അറിയുന്നില്ല. പക്ഷെ ഒന്നറിയാം, ആകാശത്തിൽ മേഘങ്ങളും ഭൂമിയും നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരും ഉണ്ടെന്നുള്ള അറിയാം. ആകാശത്തിന്റെ സ്ഥാനത്ത് ചിത്ത് തന്നെയാണെങ്കിൽ, ഇവിടെ പറയുന്ന ആത്മചൈതന്യം തന്നെയാണെങ്കിൽ അവിടെയാണ് ഇതെല്ലാം നിൽക്കുന്നത്. അത് ആരോപിത ദൃഷ്ടി. ആരോപിതമാണെന്നറിയാതെ അവിടെ ഇതിനെ എല്ലാം കാണും. ആകാശത്ത് മേഘങ്ങൾ കാണുന്നതുപോലെ ബോധത്തിൽ പ്രപഞ്ചത്തെ കാണും. ഞാൻ ആ ദൃഷ്ടാന്തം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ചിതാകാശം അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയുന്ന ചിത് സമുദ്രം വേറൊരു ദൃഷ്ടാന്തം പറയും. ചിത്ത് തന്നെയാണ് സമുദ്രം. ആ സമുദ്രത്തിൽ എന്തെല്ലാം ഉണ്ട്? നിരകൾ, കുമിളകൾ, തരംഗങ്ങൾ, തിരമാലകൾ, എല്ലാം ഒരേ ചിത്തിൽ ആരോപിതമായി പറയണം. ആരോപിത ദൃഷ്ടി പറയുകയാണ്. ഒരേ ചിത്തിന്റെ തന്നെ ഭാനമാണിത്. അല്ലെങ്കിൽ സമുദ്രത്തിലെ തിരകളെ പോലെ ഒരേ ചിത്തിന്റെ തന്നെ പരിണാമമാണ് എന്ന് പറയാം. ആരോപിതമായി എന്തും പറയാം, പരിണാമെന്നോ ഭാനമെന്നോ എന്ന് പറയാം. ആ ഒരു ദൃഷ്ടാന്തത്തിൽ പറയുന്നു, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് ആരോപിതമാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ പ്രസിദ്ധമായ വേറെ ദൃഷ്ടാന്തം എന്താണോ, ചിദ്ദർപ്പണം. മറ്റൊരു നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട് അദ്ദേഹത്തിൽ. ചിദ്ദർപ്പണം, ചിത്തം എന്ന് പറയുന്നത് ദർപ്പണം പോലെയാണ്, കണ്ണാടി പോലെയാണ്. അതിൽ നിഴല് പോലെ അനേക കാഴ്ചകൾ, അതുതന്നെയാണ് ബോധത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലതവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ആരോപത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ആ വിഷയം വന്നുകൊണ്ട് പറയുന്നു. ചിദ്ദർപ്പണത്തിൽ നിഴലുകൾ കാണുന്നു, നാനാരൂപങ്ങൾ കാണുന്നു, അവിടെയെല്ലാം ചലിക്കുന്നതും ചലനമറ്റതും കാണുന്നു, ജീവനുള്ളതും ജീവനില്ലാത്തതും കാണുന്നു, സർവവും കാണുന്നുണ്ടല്ലോ പ്രതിബിംബരൂപത്തിൽ. അതുപോലെ ആരോപിതമായി സർവത്തെയും കാണുന്നു. അപ്പോൾ ചിതാകാശമെന്നോ സംവിത് സമുദ്രമെന്നോ ചിത് സമുദ്രമെന്നോ അല്ലെങ്കിൽ ചിദ്ദർപ്പണമെന്നോ ചിത് പ്രതിബിംബമെന്നോ ഏത് രീതിയിൽ പറഞ്ഞാലും ശരി, അവിടെയെല്ലാം ഈ ആരോപിത ദൃഷ്ടിയിൽ കാണുകയാണ്. അപ്പോൾ അവിടെയെല്ലാം എന്തുണ്ട്? ഒരു അധിഷ്ഠാനമുണ്ട്, ചിത് എന്ന് പറയുന്ന ഒരു അധിഷ്ഠാനമുണ്ട്. അതിലാണ് ഈ പ്രാണനും മനസ്സും ഉൾപ്പെടെയുള്ള സർവവും നിൽക്കുന്നതല്ല. ഇതൊന്നും മനസ്സിനെയോ പ്രാണനെയോ ആശ്രയിച്ച് നിൽക്കുന്നതല്ല. അതില്ല എങ്കിൽ പിന്നെ നമുക്കൊന്ന് സങ്കല്പിക്കാൻ വയ്യ. കാരണം അതിൻ്റെ സാന്നിധ്യത്തിൽ ഈ മനസ്സ് സങ്കല്പിക്കുകയാണ്. അതില്ല എന്ന് സങ്കല്പിക്കാൻ പിന്നെ മനസ്സവിടെയില്ല, സാന്നിധ്യത്തിലാണ് സങ്കല്പിക്കുന്നത്. കണ്ണാടിയില്ലെങ്കിൽ പിന്നെ പ്രതിബിംബത്തെ സങ്കല്പിക്കാൻ വയ്യ. സമുദ്രമില്ലെങ്കിൽ പിന്നെ തരംഗങ്ങളെക്കുറിച്ച് എങ്ങനെ സങ്കല്പിക്കും? ആരാ സങ്കല്പിക്കുന്നത്? ആകാശമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മേഘങ്ങളെ എങ്ങനെ സങ്കല്പിക്കും? ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ ആര് സങ്കല്പിക്കും? അസാധ്യമായി തീരുന്നു. ആരോപിതമായതെല്ലാം നിൽക്കുന്നു. ആരോപിതമാണ് ഇതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് വർണ്ണിക്കുന്നത്. ഏത് സൂക്ഷ്മമായി ഇവിടെ പ്രാണൻ, പ്രാണന്റെ പ്രാണൻ അവിടെ തുടങ്ങി ഇങ്ങനെ പറയുന്നു. അല്ലാതെ നമ്മൾ ധരിക്കുന്ന പോലെ സയൻസിനെ, ഇന്നത്തെ സയൻസിനെ വ്യാഖ്യാനിക്കുന്ന, ഇന്നത്തെ സയൻസ് ആ ഒരു ദൃഷ്ടിയിലല്ല, അങ്ങനെ ഒരു ദൃഷ്ടിയില്ല. ഇന്നത്തെ സയൻസ് ഒരുപക്ഷെ അറിയാതെ അവർ അവിടേക്ക് എത്തിച്ചേർന്നെന്ന് വരാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നത്? ഈ ഭൗതികമായ വസ്തുക്കളുടെ രഹസ്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ആ ഭൗതികമായ വസ്തുക്കളുടെ എങ്ങനെ മനുഷ്യന് ഉപയോഗപ്രദമാക്കാമെന്നവർ പഠിക്കുകയാണ്. ഇവിടെ അതൊന്നും അങ്ങനെ ഒരു പദ്ധതി ഇവിടെ ഇല്ല. ഇവിടെ ഇതെങ്ങനെ ആരോപിതമാണെന്ന് മനസ്സിലാക്കാം എന്ന് ശ്രമിക്കുകയാണ്. എങ്ങനെ ഇതിനെ അപവദിക്കാം, നേതി നേതി എങ്ങനെ ഇതിനെ അപവദിക്കാം? ഇവിടെ ഇതിന് മുഖ്യമായി ഇതിനാശ്രയമായിരിക്കുന്ന എന്താണ്? വിവേകം. ഭൗതിക സയൻസിനെ സംബന്ധിച്ച് മുഖ്യമായി നിൽക്കുന്ന എന്താണ്? അവൻ്റെ കാമനകൾ, ഏഷണകൾ, ഇച്ഛ, ആഗ്രഹങ്ങൾ. ഇതിനെയൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താം? ഇവിടെ അങ്ങനെയല്ല. ഏഷണത്യാഗം നേരത്തെ ഭാഷകാരൻ പറഞ്ഞത്, ഏഷണത്യാഗത്തിൽ നിന്നാണ് ലക്ഷണം എന്ന് വെച്ചാൽ ഇച്ഛ, കാമനകൾ. അതിന്റെ ഇല്ലായ്മയിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. കാമനകൾ ഒഴിവാക്കിയവനാണ് പിന്നെ ചിന്തിക്കുന്നത് ഇതിനെങ്ങനെ അപവദിക്കാം. ഇവിടെ എന്താണ് അവൻ ആഗ്രഹിക്കുന്നത്? മോക്ഷം, അതായത് സ്വാതന്ത്ര്യം. ഇതിൽ നിന്നെല്ലാമുള്ള സ്വാതന്ത്ര്യം, ഈ അധ്യാരൂപത്തിൽ നിന്നുള്ള വിമുക്തി, അതാണ് ഇവിടെ അദ്വൈതി ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ സാധിക്കത്തുള്ളൂ? ആന്തരികമായ ധ്യാന മനനങ്ങളിലൂടെ സാധ്യമാകും. അതിന് ബാഹ്യമായ ഒന്നിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഒരു പരീക്ഷണ നിരീക്ഷണങ്ങളോടെ ആവശ്യമുണ്ട്. അത് ഒരേ ഒരു ഉപകരണം മാത്രം മതി. ഈ മനസ്സെന്ന് പറയുന്ന ഒരേ ഒരു ഉപകരണം, വേറെ ഒരു ഉപകരണത്തിന്റെയും ആവശ്യമില്ല. മറ്റെന്തെങ്കിലും ഒരു ഉപകരണത്തെ നിങ്ങൾ ആശ്രയിച്ചാൽ ആത്മീയമായ അന്വേഷണത്തിൽ അത് ഭൗതികമാകും. കാരണം അത് ആവശ്യമില്ലാത്തതാണ്. ധ്യാന മനനങ്ങളല്ലാതെ ഇവിടെ മറ്റൊരു ഉപകരണത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ അതിന്റെ അപവാദത്തെക്കുറിച്ച് പറയണം. ഇങ്ങനെ ഒരു അധിഷ്ഠാനം നിലനിന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ ഈ പ്രാണൻ സ്പന്ദിക്കില്ല, ഈ മനസ്സ് സ്ഫുരിക്കില്ല, ഇത് രണ്ടുമില്ലെങ്കിൽ, പ്രകാശവും പ്രവൃത്തിയും ഇത് രണ്ടുമില്ലെങ്കിൽ പിന്നെ ഈ പ്രപഞ്ച വ്യവഹാരമേ അതില്ലാതെ വന്നു കഴിഞ്ഞാൽ അവൻ മുക്തനായി. അതാണ് മോക്ഷം, സ്വാതന്ത്ര്യം. അതായി അതെങ്ങനെ ഇല്ലാതെ വരണം? അത് അപവാദത്തിലൂടെ ഇല്ലാതെ വരണം, വിവേകത്തിലൂടെ ഇല്ലാതെ വരണം. അല്ലാതെ തനിയെ ഇല്ലാതായപ്പോ ആ വ്യവഹാരം ഇല്ലാതായതുകൊണ്ട് മാത്രം മോക്ഷം സാധ്യമാകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഉമ്മയിക്കാ മതി, അല്ലെങ്കിൽ ഉറങ്ങിയാ മതി. അത് രണ്ടുകൊണ്ടും സാധിക്കുന്നില്ല. രണ്ടുകൊണ്ടും മോക്ഷം സിദ്ധമാകുന്നില്ല. അവിടെ എന്തുവരും? മോഹം മാത്രം സിദ്ധമാകും. മോഹമേ വച്ച പാണ്ഡവ ഭഗവാൻ പറഞ്ഞല്ലോ, പ്രകാശവും പ്രവൃത്തിയും മോഹവും. മോഹം മാറണമെങ്കിൽ എങ്ങനെ പറ്റുള്ളൂ? ഇത് അപവാദത്തിലൂടെ പറ്റും, ധ്യാന മനനങ്ങളിലൂടെ നിഷേധിച്ചാലേ പറ്റും. മരുന്ന് കൊടുത്ത് മയക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഉറങ്ങിയാലും പറ്റത്തില്ല. ഇതിനങ്ങേറ്റം സമാധി പോലും ഒരു പരിധിക്കപ്പുറം സഹായിക്കും, ഒരു പരിധിവരെ അത് സഹായിക്കും. മറ്റു പല ഉപായങ്ങളും സഹായിക്കുന്നത് പോലെ ഇത് അപവാദത്തിലൂടെ തന്നെ സാധിക്കും. അതുകൊണ്ട് പറയുന്നു, കോ ഹേ ഏവ അന്യാ കഹ പ്രാണ്യാ വിദേശ ആകാശ ആനന്ദോ നസ്യ. ഇവിടെ അധ്യാരൂപത്തെയും അപവാദത്തെയും കാണിക്കുകയാണ്. കോ ഹേവ അന്യാ, ആരാണ്, ഏതൊരു പ്രാണനാണ് ഈ അപാനം വ്യാപാരം ചെയ്യുന്നത്? കഹ പ്രാണ്യ, ഏതൊരുവനാണ് ഈ പ്രാണനം വ്യാപാരം ചെയ്യുന്നത്? അതായത് ശരീരത്തിൽ ഈ മുഖ്യപ്രാണൻ തന്നെ പ്രധാനമായി രണ്ടായി തിരിഞ്ഞിരുന്നു. പ്രാണാപാനം വ്യാപാരം, പ്രാണാപാനം എന്ന് പറയുന്ന രണ്ട് പ്രവൃത്തി നടത്തുകയാണ്. രണ്ട് പ്രവൃത്തിയല്ല, പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ, പിന്നെ അതിനെ തുടർന്ന് ഉപപ്രാണന്മാര്. പ്രാണന് തന്നെ അനന്ത വ്യാപാരമാണ് അല്ലേ. ഈ ശരീരത്തിലെ ഊർജത്തിന് അളവുണ്ടോ? ഇല്ല. ശരീരത്തിലെ ഒരു കോശത്തിന്റെ ഊർജത്തിന് അളവുണ്ടോ? ഇല്ല. പ്രാണൻ അനന്തമാണ്. എപ്പോഴും അനന്തമായി പ്രാണം വ്യാപാരം നമുക്ക് പ്രധാനമായി അനുഭവപ്പെടുന്ന രണ്ട് രീതിയിലാണ്, പ്രാണാപാന രൂപം രണ്ട് തരത്തിൽ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ പ്രാണാപാന വ്യാപാരം ശരീരത്തിൽ നടക്കുന്ന ഈ സ്പന്ദനങ്ങൾ, ഈ ചേഷ്ടകൾ എന്താണ്? ആകാശ ആനന്ദോ നസ്യ, ഈ ആനന്ദസ്വരൂപിയായ ആകാശം, ഈ ബാഹ്യാകാശമാണ്. ബാഹ്യാകാശത്തിന് ഇടം കൊടുക്കുന്ന ഉള്ളിലെ ആകാശം, ചിതാകാശം. ആകാശം ഇല്ലെങ്കിൽ ഇതെല്ലാം എങ്ങനെ നടക്കും? ഇതെല്ലാം എവിടെയാണ് നടക്കുന്നത്? ഇതെല്ലാം നടക്കുന്നത് ആകാശത്തിലാണ് എന്ന് പറയും. മനസ്സിലല്ല, കാരണം മനസ്സില്ലാത്തപ്പോഴും ഇത് നടന്നു. മനസ്സില്ലാത്തപ്പോഴും ഈ പ്രാണവ്യാപാരം നടന്നിരുന്നു. ഇതെവിടെയാണ് നടക്കുന്നത്? സ്ഥൂല ശരീരത്തിലാണെന്ന് പറയാം. കാരണം സ്ഥൂല ശരീരം മൃത ശരീരമുണ്ട്, അവിടെ ഇത് നടക്കുന്നതായിട്ടും കാണുന്നില്ല. സ്ഥൂല ശരീരത്തിന്റെ ധർമ്മമാണെങ്കിൽ അത് അവിടെ കാണേണ്ടതാണ്. അവിടെ അമൃത ശരീരത്തിൽ പ്രാണനം വ്യാപാരം കാണുന്നില്ല. അപ്പോൾ ഇതെവിടെ നടക്കുന്നു? മനസ്സിലല്ല, സ്ഥൂല ശരീരത്തിനുമല്ല. അതിനപ്പുറം ആനന്ദരൂപിയായ ഒരാകാശമുണ്ട് എന്നത്. ആനന്ദരൂപി എന്നെന്ത് പറയുന്നു? സ്വതന്ത്രമായതുകൊണ്ട്, മുക്തമായതുകൊണ്ട്. ഈ സുഖദുഃഖങ്ങളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ പറയുന്നു അത് ആനന്ദരൂപിയാണ്. അതിനാശ്രയിച്ചാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് പറയുമ്പോൾ, ഒന്ന് ഈ പ്രാണന്റെ ഉറവിടത്തെ കണ്ടെത്താണ്. അപ്പോൾ അത് അധ്യാരൂപമായി, എന്നിട്ട് അവിടെ തന്നെ അതിനെ നിഷേധിക്കുകയാണ്. ആകാശം ഇല്ലെങ്കിലും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് ഇല്ലെങ്കിലും അതവിടെ നിൽക്കും, അപവാദമാണ്. ഊർധ്വം പ്രാണം ഉന്നയതി അപാനം പ്രത്യേകസ്യതി. ഇവന്റെ സാന്നിധ്യത്തിലാണ് പ്രാണൻ ഉപരിയായി പ്രവർത്തിക്കുന്നു, അപാനൻ അധോമുഖിയായി പ്രവർത്തിക്കുന്നു എന്നാണ്. ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, രണ്ട് തലത്തിലത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് മുഖ്യമായും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തെ എടുത്തുകൊണ്ട് മാത്രമല്ല, ശരീരത്തിന്റെ മധ്യഭാഗത്തിൽ നിന്നും മുകളിലേക്ക് പ്രാണൻ, താഴേക്ക് അപാനൻ എന്നുള്ള അർത്ഥത്തിൽ ഈ ജീവൻ, ജീവന് ഊർധ്വമായൊരു ഗതിയുണ്ട്. ആ ഊർധ്വമായ ഗതിക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആ വൃത്തി പ്രാണൻ, ആ ജീവന് തന്നെ ഒരു അധോഗതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സംഭവിക്കാം ഇപ്പോൾ അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് സഹായിക്കുന്നത് അപാനൻ ഒന്ന് തന്നെ രണ്ടു തരത്തിൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ജീവനെ മുകളിലേക്കും താഴേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഊർധ്വഗതിയായി അവനെ നയിച്ചു കഴിഞ്ഞാൽ അവനെ മോക്ഷം വരെ എത്തിക്കും. അതിന് ഈ പ്രാണന് ശക്തിയുണ്ട്. അധോഗതിയിലേക്കാണെങ്കിലോ അവനെ ബന്ധനത്തിൽ നിന്നും ബന്ധനത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് അപാനനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവനെ മരണത്തിൽ നിന്നും അവനെ മരണത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എവിടെ എങ്ങനെ സംഭവിക്കുന്നു? ഇത്യാദി ശ്രുതി പറയുന്ന എന്താണ്? ഇതിനൊരു അധാനമുണ്ട്, ഒരു ചൈതന്യ അധിഷ്ഠാനമുണ്ട്. അതിനെ ആശ്രയിച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ആ ചൈതന്യത്തിൽ മനസ്സുറപ്പിക്കാൻ വേണ്ടി ഇതിനെ ആരോപിച്ചും നിഷേധിച്ചും കാണിക്കുന്നു. ഇതെന്തുകൊണ്ടിങ്ങനെ നിലനിൽക്കുന്നു ചോദ്യമാണ്. ഇതെങ്ങനെ നിലനിൽക്കുന്നു എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ച്. അതിന് സമാധാനം പറഞ്ഞേ നിഷേധിക്കാൻ പറ്റും. അതുകൊണ്ട് പറയുന്നു ആരോപിതമായി നിലനിൽക്കുന്നു. ആരോപിതമായി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യമല്ല, എന്നിട്ട് അതിനെ നിഷേധിക്കുന്നു. ഇത്രയുള്ളൂ ഇവിടെ സയൻസ് ശാസ്ത്രം. അല്ലാതെ ഇന്നത്തെ സയൻസ് അല്ല ഇവിടെ പറയുന്നു. ഇഹാപിച്ച ഭക്ഷ്യത ഇവിടെയും പറയും. എന്താണ്? ഏന പ്രാണ പ്രണീയതേ തദൈവ ബ്രഹ്മ ത്വം വിദ്ധി. ഇവിടെയും പറയും ഏതുകൊണ്ടാണ് ഈ പ്രാണൻ സ്പന്ദിക്കുന്നത്. പ്രണീയതെ എന്ന് പറഞ്ഞല്ലോ പ്രാണന്റെ പ്രവർത്തനമാണ് സ്പന്ദനം, അതിസൂക്ഷ്മമായ സ്പന്ദനം. അതെന്തുകൊണ്ടാണ് പ്രാണോപാസകന്മാര് ഈ പ്രാണ സ്പന്ദനത്തിന്റെ ഉറവിടം അന്വേഷിച്ചാൽ പോകും? പ്രാണനെ ഉപാസിക്കുന്നു. ആ പ്രാണന്റെ സ്പന്ദനമാണ് സ്ഥൂലമായി കാറ്റായും മഴയായും ഒക്കെ അനുഭവപ്പെടുന്നത്. അതുതന്നെ പ്രപഞ്ചശക്തികളായി അനുഭവപ്പെടുന്നത് ആ സ്പന്ദനത്തിന്റെ തന്നെ രൂപാന്തരമാണ്, ഊർജമായി അനുഭവപ്പെടുന്നത്. പക്ഷെ രണ്ടും രണ്ടാണ്. അപ്പോൾ ബാഹ്യമായി നോക്കിയിരുന്നാൽ ഇതിന്റെ ഈ സ്ഥൂലമായ ഭാവങ്ങളെ കാണാൻ പറ്റും. അതുകൊണ്ട് അന്വേഷിക്കുന്നു, ധ്യാന മനനങ്ങളിലൂടെ അന്വേഷിക്കുമ്പോഴാണ് ഈ സ്പന്ദനത്തെ കണ്ടെത്തുന്നത്. അത് ഊർജമല്ല, മുമ്പ് പറഞ്ഞു അസൂക്ഷ്മമാണ്. അതിനന്വേഷിക്കുന്നു, അതിന് പ്രാണോപാസനയും അതിനെ പിന്തുടരുന്നു. അതങ്ങനെ ധ്യാന മനനങ്ങളിലൂടെ പിന്തുടരുന്നു. അങ്ങനെ ചെല്ലുമ്പോഴാണ് അവർ ചോദിക്കുന്നത് ഏന പ്രാണ പ്രണീയത. ആ സ്പന്ദനം എന്തിനെ ആശ്രയിച്ചതാണ്? അവൻ സ്പന്ദനത്തെ അവൻ കണ്ടെത്തുമ്പോൾ അത് അധ്യാരൂപമായി. അവിടെ നിന്ന് ഇതിനെ എന്തിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു എന്ന് കണ്ടെത്തുമ്പോൾ അതിന്റെ നിഷേധമായി. തദൈവ ബ്രഹ്മ, ആ നിഷേധത്തിലാണ് അനുഭവം വരുന്ന അപവാദത്തിൽ. തദൈവ ബ്രഹ്മ, അതാണ് ആ ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അദ്വൈതത്തിൽ ഈ ഇതിനെ വിശദമായി ഇങ്ങനെ ചർച്ച ചെയ്യും. അധ്യാരോപത്തിൽ